The editorial. രണ്ടായിരത്തി 25 ഫെബ്രുവരി 3 തിങ്കൾ 1200 മകരം 21 ദീപിക എഡിറ്റോറിയൽ. ബജറ്റ്: സന്തോഷമുണ്ട്, പ്രതിഷേധവും. മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ ബജറ്റ് ശ്രദ്ധേയമായത് ആദായ നികുതിയിൽ വരുത്തിയ പതിവില്ലാത്ത ഇളവിന്റെ പേരിലാണ്. തികച്ചും സ്വാഗതാർഹമാണത്. പക്ഷെ കേരളം ഈ ബജറ്റിനെ നീതി നിഷേധത്തിന്റെയും രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും പ്രകടനമെന്ന നിലയിലുമാണ് വിലയിരുത്തുന്നത്. ആദായ നികുതിയിൽ 10 ലക്ഷം വരെ ഇളവുണ്ടാകുമെന്ന പ്രവചനത്തെ പോലും മറികടന്ന് 12 ലക്ഷമാക്കിയതോടെ ആ പരിധിയിലുള്ള ഇടത്തരക്കാർ തുള്ളിച്ചാടുകയും മാധ്യമങ്ങളുടെ ചർച്ചകൾ അതിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അത് രാജ്യത്തിന്റെ സമഗ്ര വളർച്ചയ്ക്ക് കാരണമാകുമെന്നാണ് കണക്കാക്കുന്നത്. അതേസമയം ബജറ്റിലാണെങ്കിലും അല്ലെങ്കിലും കേരളത്തെ നിരന്തരം അവഗണിക്കുന്നത് കാണാതിരിക്കാനാവില്ല. കേന്ദ്ര ഖജനാവ് രാജ്യത്തിന്റേതാണെന്ന് BJP ഇത്തവണയും പരിഗണിച്ചില്ല. കേരളം പിന്നാക്കമാകുമ്പോഴും ഇതിനെ ദ്രോഹിക്കുന്നതാണ് നയമെങ്കിൽ അത് വില കുറഞ്ഞ രാഷ്ട്രീയത്തിന്റെ ഉപോത്പന്നമായ അനീതി തന്നെയാണ്. നികുതി ഇളവിലൂടെ 1 ലക്ഷം കോടിയുടെ വരുമാന നഷ്ടം ഉണ്ടാകുമെന്നാണ് സർക്കാർ കണക്കുകൾ. മധ്യവർഗത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ കയ്യിൽ കൂടുതൽ പണം ബാക്കിയാകുമെന്നതിനാൽ വർദ്ധിക്കുന്ന വാങ്ങൽ ശേഷിയിലൂടെ രാജ്യത്തിന്റെ സമഗ്ര വളർച്ച ത്വരിതഗതിയിലാകുകയും മറ്റു നികുതികളിലൂടെ ഒഴിവാക്കിയ ആദായ നികുതിയുടെ വലിയൊരു പങ്ക് സർക്കാരിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുമെന്നാണ് കരുതുന്നത്. എന്നാൽ സാമ്പത്തിക നിരീക്ഷകർ ഇതിൽ വൈരുദ്ധ്യം കാണുന്നുണ്ട്. അതായത് മൊത്തം നികുതി വരുമാനത്തിൽ അടുത്ത സാമ്പത്തിക വർഷം 10% വളർച്ചയാണ് ബജറ്റിൽ പറയുന്നത്. 1 ലക്ഷം കോടിയുടെ നഷ്ടക്കണക്ക് പറയുമ്പോൾ തന്നെ വ്യക്തിഗത ആദായ നികുതിയിൽ 14% വർധന പ്രതീക്ഷിക്കുന്നുമുണ്ട്. അതേസമയം വ്യവസായ വളർച്ചയും സാമ്പത്തിക വളർച്ചയും പ്രതിഫലിപ്പിക്കേണ്ട കമ്പനികളുടെ ആദായ നികുതി, GST, എക്സൈസ് തുടങ്ങിയവയിൽ ഇത്ര വളർച്ചയില്ല. ഫലത്തിൽ അടുത്ത സാമ്പത്തിക വർഷം മറ്റു നികുതികളിൽ നിന്നുള്ള കുറവ് പരിഹരിക്കുന്നത് മധ്യവർഗം കൊടുക്കേണ്ട വ്യക്തിഗത ആദായ നികുതിയിലൂടെ തന്നെയാണ്. മധ്യവർഗത്തിന്റെ കയ്യിൽ കൂടുതൽ പണമുണ്ടാകും എന്ന കണക്കുകൂട്ടലിനെ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ജനങ്ങളുടെ കയ്യിൽ പണം എത്തുന്നതിനൊപ്പം സാധനങ്ങളുടെ വില കുറയ്ക്കാനും നടപടിയെടുക്കുന്നില്ലെങ്കിൽ സാമ്പത്തിക വളർച്ച യാഥാർത്ഥ്യമാകണമെന്നില്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 144 കോടി ജനസംഖ്യയുള്ള രാജ്യത്ത് നികുതി ഇളവ് ലഭിച്ചിരിക്കുന്നത് 10.2 കോടി ആളുകൾക്കാണ്. അവരുടെ ആശ്രിതരെ കൂടി പരിഗണിച്ചാലും 1/4 പൗരർ മാത്രമേ ഈ സന്തോഷത്തിന്റെ അവകാശികളാകുന്നുള്ളൂ. അന്തസ്സായി ജീവിക്കാനുള്ള വരുമാനമില്ലാത്തവരും പാവപ്പെട്ട കർഷകരും ദളിതരും ആദിവാസികളും ഒക്കെ ബാക്കിയുണ്ട്. ഇവരുടെ ജീവിതം കഴിഞ്ഞ 78 വർഷത്തിലേതുപോലെ ഇത്തവണയും ബജറ്റിന്റെയും പുറമ്പോക്കിൽ തന്നെയാണ്. നികുതി ഇളവ് പൊതുസ്വകാര്യ മേഖലയിലെ ജീവനക്കാർ ഏറെയുള്ള ഡൽഹി തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഗുണകരമായേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാലും കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്നതിനാലും നിതീഷ് കുമാറിന്റെ JDU ഭരിക്കുന്ന ബീഹാറിനും വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അതേസമയം കേരളത്തിന് പ്രത്യേകമായി ഒന്നുമില്ല. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് അനുവദിക്കുമെന്ന്, അത് സമർപ്പിക്കുമ്പോൾ പിണറായി സർക്കാർ പോലും പ്രതീക്ഷിച്ചിട്ടില്ല. വയനാട് പാക്കേജുമില്ല. സമീപകാലത്ത് രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച വയനാടിനെ കണ്ടില്ലെന്ന് ഇപ്പോഴും നടിക്കുന്നത് ക്രൂരതയാണ്. വിഴിഞ്ഞം തുറമുഖത്തെക്കുറിച്ചോ കേരളത്തിന്റെ സ്വപ്നമായ എയിംസിനെക്കുറിച്ചോ മിണ്ടാട്ടമില്ല. രാജ്യത്തെ നഗരങ്ങളെ വികസന കേന്ദ്രമാക്കി മാറ്റുകയെന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനങ്ങൾക്ക് പലിശരഹിതമായി 50 വർഷത്തേക്കുള്ള വായ്പ അനുവദിക്കാൻ 1.5 ലക്ഷം കോടിയോളം രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. ഒന്നാന്തരം തീരുമാനമാണ്. പക്ഷേ കാര്യത്തിലെങ്കിലും കേരളത്തിന് നീതി നിഷേധിക്കരുത്. റബ്ബറിനുൾപ്പെടെ കാർഷികോൽപ്പന്നങ്ങളുടെ ന്യായവില വർദ്ധിപ്പിക്കുന്നതിനോ കർഷകരുടെ വരുമാന വർധനയ്ക്കോ കാർഷിക കടാശ്വാസത്തിനോ നടപടിയൊന്നുമില്ല. അതേസമയം കിസാൻ ക്രെഡിറ്റ് കാർഡിലുള്ള 4% പലിശയ്ക്ക് ലഭിക്കുന്ന വായ്പാ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി ഉയർത്തിയത് ആശ്വാസമാണ്. ആണവ മേഖലയിലെ സ്വകാര്യ പങ്കാളിത്തം, ഇൻഷുറൻസ് മേഖലയിലെ സമ്പൂർണ്ണ വിദേശ നിക്ഷേപം എന്നിവയുടെ അനന്തര ഫലങ്ങൾ എന്താകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ബജറ്റിന് ശേഷം വില കൂടുമെന്ന് കരുതുന്നവയുടെ കാര്യത്തിൽ ആർക്കുമില്ല സംശയം. എന്നാൽ വില കുറയുമെന്ന് പറയുന്നതിന്റെ കാര്യത്തിൽ പലപ്പോഴും അത് സംഭവിക്കില്ല. മരുന്നുകൾ, LED, LCD TV, ഇലക്ട്രിക് വാഹനങ്ങൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവയുടെ വില കുറയുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും സർക്കാരിന് ബാധ്യതയുണ്ട്. അല്ലെങ്കിൽ ബജറ്റിന്റെ ഗുണഫലം ഉൽപ്പാദകരെയും ഇറക്കുമതിക്കാരെയും വ്യാപാരികളെയും കടന്ന് ജനങ്ങളിലെത്തില്ല. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയും നമ്മുടെ ബജറ്റ് നിശ്ചയിക്കേണ്ടതെങ്കിലും 2 ഘടകങ്ങൾ പ്രസക്തമാണ്. 1, ട്രംപ് ഭരണകൂടത്തിന്റെ ഇറക്കുമതി ചുങ്കത്തിലെ നിലപാട് ഗുണപരമായോ പ്രതികൂലമായോ നമ്മുടെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കാൻ സാധ്യതയുണ്ട് എന്നതാണ്. കാനഡ, മെക്സിക്കോ, ചൈന എന്നീ രാജ്യങ്ങൾക്കെതിരായി ട്രംപ് കൊണ്ടുവന്ന അധിക ഇറക്കുമതി നികുതികൾ തൽക്കാലം ഇന്ത്യയുടെ കയറ്റുമതിക്ക് ഗുണകരമാണെങ്കിലും നാളെ ഇന്ത്യക്കെതിരെയും അമേരിക്ക ഇതേ നികുതി ചുമത്തിയേക്കാം. ട്രംപിനുള്ള തിരിച്ചടിയായി അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കാനഡ 25% പ്രതികാര നികുതി ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ്. അന്തർദേശീയ വ്യാപാര യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ചേർത്ത് നിർത്തി കരുത്താർജിക്കുകയാണ് ഇന്ത്യ ചെയ്യേണ്ടത്. 2024 കേന്ദ്ര ബജറ്റിനെ തുടർന്ന് രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസ് എംപി രാഹുൽ കസ്വാൻ പാർലമെന്റിൽ പറഞ്ഞത് കഴിഞ്ഞ 10 വർഷമായി സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് മോദി പറയുന്നുണ്ടെങ്കിലും ഫലത്തിൽ ഞങ്ങൾ സഖ്യകക്ഷികൾക്കൊപ്പം എന്നതാണ് പ്രവൃത്തിയിൽ കാണുന്നത് എന്നായിരുന്നു. ഇത്തവണത്തെ ബജറ്റിൽ ആ വാക്കുകൾ കൂടുതൽ പ്രസക്തമായിരിക്കുകയാണ്. മോദി സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന സ്വന്തം മുദ്രാവാക്യം നടപ്പിലാക്കുക.
The editorial.